നമസ്കാരം. ശ്രീ ജയരാജ് വാര്യർ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം. താങ്കളുടെ റേഡിയോയ്ക്കും അതുപോലെ തന്നെ മെൽബണിലെ ഓസ്ട്രേലിയയിലെ എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇൻ അഡ്വാൻസ്.
അതെ അതെ, ഓണാശംസ. ഓണത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും തന്നെ. ഇതിന് മുൻപും പലതവണ ജയരാജ് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ ഒരു സന്ദർശനം എന്ത് പരിപാടിയിലാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്? ഒരു പ്രത്യേക കാരണം ആദ്യം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ.
കാരണം എന്ന് പറഞ്ഞാൽ മലയാളികൾ എവിടെയുണ്ട് അവിടെയൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്, നമ്മൾ പോകാറുണ്ട്. അത് തന്നെ അതിന്റെ കാരണം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇതുപോലെ ഓണം വരുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും വാർഷിക ആഘോഷങ്ങൾ വരുമ്പോൾ, നമ്മളെപ്പോലുള്ള പെർഫോമേഴ്സിന് ആർട്ടിസ്റ്റുകളെ ഒക്കെ വിളിക്കും. അത് വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നു. നമ്മൾ വരുന്നു, അവിടുത്തെ ഓഡിയൻസിന് മുമ്പിൽ നമ്മൾ പെർഫോം ചെയ്യുന്നു. നാടുമായിട്ടൊരു ബന്ധം അവർക്ക് ഉണ്ടാകാനും നാട്ടിലെ ചില സ്പന്ദനങ്ങൾ അറിയിക്കാനും നാട്ടിലെ ചില സാഹചര്യങ്ങൾ അവർക്ക് അവരുമായി ഷെയർ ചെയ്യാനും, പുതിയ ഒരു കാലഘട്ടത്തിലെ വാക്കാണല്ലോ ഷെയറിങ്. അപ്പൊ നമ്മൾ വരുന്നത് ഷെയർ ചെയ്യാനാണ്, മുഖാമുഖം, ഫേസ് ടു ഫേസ് ഷെയറിങ് ആണിത്. ഇത് മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ എന്ന വളരെ കാലപ്പഴക്കം ചെന്നൊരു സംഘടനയാണ്, മലയാളികളുടെ സംഘടനയാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ അവരുടെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനാണ് വരുന്നത്.
എന്തായാലും ജയരാജ് വാര്യർ അഭിനയം, മിമിക്രി, കാരിക്കേച്ചർ, സംഗീതം,
മിമിക്രി അല്ല, യു ആർ റോങ്.
ഓക്കെ,
ഞാൻ ചെയ്ത കാരിക്കേച്ചറിങ് ആണ്. ഞാനൊരു കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് കലാരംഗത്തുള്ള ആളാണ് ഞാൻ. 1984 ഞാൻ എന്റെ കലാപ്രകടനം തുടങ്ങുന്നത്, എൻ്റെ ഒരു 10-20-22 വയസ്സിൽ. അപ്പൊ അന്ന് മുതൽ ഞാനിങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ നാടകം കളിച്ചും, പിന്നീട് ഒരു 1990 ഞാൻ കാരിക്കേച്ചർ ഷോ തുടങ്ങുന്നത്. അത് തന്നെ ഇപ്പോൾ 26-27 വർഷമായി. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നു, അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗങ്ങളല്ലേ.
ഞാൻ ചോദിച്ചോട്ടെ, അതില് ഒരു പലപ്പോഴും ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ എന്ന രീതിയിലാണ് പലരും അവതരിപ്പിക്കാറ് ജയരാജിനെ, എങ്ങനെയാണ്?
സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ള വാക്കിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ളത് അതൊരു ഒരു ഇംഗ്ലണ്ടിലെ ആൾക്കാർ കണ്ടെത്തിയ ഒരു വാക്കാണ് സ്റ്റാൻഡപ്പ് കോമഡി എന്നുള്ളത്.
സ്വയം എങ്ങനെയാണ് വിശേഷിപ്പിക്കുക?
ഇത് നമ്മുടെ കേരളത്തിലെ ട്രഡീഷണൽ കലകളായിട്ടുള്ള ചാക്യാർകൂത്തും ഓട്ടംതുള്ളലും ഒക്കെ തുടങ്ങി വന്നൊരു പാരമ്പര്യമുണ്ട് കേരളത്തിന്. അതൊരു സാമൂഹ്യ വിമർശത്തിന്റെ ഭാഗമായിട്ട് ചാക്യാർകൂത്തും ഓട്ടംതുള്ളലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഇവിടെ. അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ ആ കലാരൂപങ്ങൾ പഠിച്ചിട്ടുള്ള ആളെന്ന് നിലയ്ക്ക് അങ്ങനെ ഞാൻ അതിനെ ഏറ്റവും മോഡേൺ ആയിട്ട് അവതരിപ്പിക്കുന്നു.
ഓക്കെ. തൃശൂർ എന്നുള്ള ഒരു തൃശൂർക്കാരനായതുകൊണ്ടാണ് കൂടുതലായിട്ടും, അത് തൃശൂരിന്റെ ഗുണങ്ങളും മേന്മകളും നമ്മൾ കൂടുതലായിട്ട് തൃശൂരിൽ നിന്നുള്ള കലാകാരന്മാർ വളരെയധികം എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എല്ലാ നാട്ടുകാരും അവരുടെ പ്രാദേശികമായിട്ടുള്ള വാദം,
എല്ലാ നാട്ടിലെ അത് ഇതിനൊരു പ്രാദേശിക വാദമൊന്നുമില്ല. ഇതിനകത്ത് പ്രാദേശികവാദമൊന്നുമില്ല. ഇത് എന്ന് പറഞ്ഞാൽ കേരളം ആസ് എ ഹോൾ, അതാണ് അതിന്റെ പ്രാധാന്യം. കേരളം പിന്നെ എന്താ വെച്ചാൽ ഓരോ ജില്ലയിലെ ഭാഷയും മികച്ചത് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഓരോ ജില്ലക്കാരെ അവരവരുടെ ഭാഷകൾ ഒഴിവാക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട് പലപ്പോഴും. ഇപ്പൊ തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുകാര് പലപ്പോഴും മറ്റു സ്ഥലത്ത് വരുമ്പോൾ അത് ഒഴിവാക്കും. തൃശൂർ ഭാഷ, തൃശൂർക്കാര് വേറെ ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ വരുമ്പോ നമ്മുടെ ഭാഷ മോശമാണോ എന്ന് തോന്നും. അതല്ല, എല്ലാ ഭാഷയും കേമം തന്നെയാണ്. ഭാഷയാണ് നമ്മുടെ ഐഡന്റിറ്റി. ഭാഷയും നമ്മുടെ പ്രാദേശിക ഭാഷ, ഇപ്പൊ നിങ്ങൾ തൃശൂർ ജില്ലക്കാരനോ ഞാൻ തൃശൂർ ജില്ലക്കാരനോ ആയിരിക്കാം, നമ്മുടെ ജില്ലയും നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമാണ് നമ്മൾ. അതാണ് ഇപ്പൊ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ ഭാഷ നമ്മൾ ഒഴിവാക്കുകയും നമ്മൾ കഴിക്കുന്ന നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഭക്ഷണം നമ്മൾ ഒഴിവാക്കുകയും മറ്റെന്തിന്റെയും പുറകെ പായുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ സംസാര ഭാഷ നമ്മൾ ഒഴിവാക്കരുത്. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ ഒഴിവാക്കരുത്. നമ്മളെന്തോ ഒരുതരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പലതും ഒഴിവാക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ. നമ്മൾ ചിന്തിക്കുന്ന ഭാഷയാണ് നമ്മൾ. നമ്മൾ ജനിച്ചു വളർന്ന ചുറ്റുപാടിൽ നമ്മൾ നമ്മൾ വളർത്തിയെടുത്ത നമ്മളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട നമ്മുടെ വാക്കുകൾ, നമ്മൾ പ്രത്യേകിച്ചുള്ള നമ്മുടെ ചില വാചകങ്ങൾ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ്. നമ്മൾ മറ്റെന്തെങ്കിലും അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
എനിക്ക് തോന്നുന്നത് ഓസ്ട്രേലിയയിൽ വന്ന് താമസിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് യേശുദാസിന്റെ പാട്ടുകൾ കേട്ടിട്ടാണ് മലയാളത്തിലെ ഉച്ചാരണം വളരെ നന്നായതോ അല്ലെങ്കിൽ കൂടുതലായിട്ട് പഠിച്ചതെന്ന് ഞാൻ താങ്കൾ ജയരാജ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു പ്രസക്തി എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയൻ മലയാളികൾക്ക്
പ്രത്യേകിച്ച് വായന, അതെ, അതായത് നമുക്ക് ഈ വായന തുടങ്ങാൻ ഒരു പ്രായമുണ്ടല്ലോ. ഇപ്പൊ നമ്മളൊരു സ്കൂൾ കാലത്തൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ള വായനയൊന്നും ഉണ്ടാവില്ല. നമ്മൾ വായന മനസ്സിരുത്തി പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങണമെങ്കിൽ ഒരു കൗമാരപ്രായമാവണം. സി നമ്മുടെ ഒരു ഒരു ടീനേജിന്റെ ആരംഭത്തിൽ ഇപ്പൊ ഒരു 10-ാം ക്ലാസ് അതിന്റെ ഇപ്പൊ +2 എന്നൊക്കെ പറയുന്ന ആ സമയത്താണ് നമ്മള് സീരിയസ് ആയിട്ട് വായിക്കാൻ തുടങ്ങ. അതുവരെ നമ്മളെ സാഹിത്യത്തിന്റെ ലോകത്തേക്കൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ നമ്മള് മലയാളത്തിന്റെ ഉച്ചാരണം നമ്മൾ പഠിച്ചത് യേശുദാസിന്റെ പാട്ടുകളിലൂടെയാണ് എന്ന് ഞാൻ പലപ്പോഴും പറയും. കാരണം ദാസേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ ശബ്ദമായിരുന്നു നമ്മുടെ ബാല്യത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു. അപ്പൊ എങ്ങനെ വാക്കുകൾ ഉച്ചരിക്കണം, ഏതൊക്കെ തരത്തിൽ വാക്കുകൾ ഉച്ചരിക്കണം എന്ന് നമ്മൾ പഠിക്കാതെ പഠിച്ചു. പഠിക്കുക, ഇപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾ പഠനം എന്നാണ് പറയുന്നത്. പഠനം,
ആ
പഠനം എന്ന് പറയാൻ പഠിച്ചത്, പഠനം എന്ന വാക്ക് പറയാൻ ഞാൻ പഠിച്ചത് ദാസേട്ടൻ പാടുന്ന ബ്രാഹ്മണൻ മാഹാ എന്നാണ് ഉച്ചരിക്കുന്നത്. അവര് പലപ്പോഴും ഇവിടെ പല സ്കൂളുകളിൽ ഇപ്പോഴും അതെ വളരെ തെറ്റുകൾ പറയുന്നുണ്ട്. വിദ്യാർത്ഥി എന്നുള്ളതിന് വിദ്യാർത്ഥി എന്നാ പലരും പറയാം. വിദ്യാർത്ഥി അത് തെറ്റാണ്, വിദ്യാർത്ഥി വിദ്യാർത്ഥി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു ബാ എന്ന് പറയുന്നതും ഭാ എന്ന് പറയുന്നതും വേറെയാണ്. ഭാരതം, ഭാരതം എന്നാൽ
അങ്ങനെയുള്ള വാക്കുകളുടെ ഉച്ചാരണം യേശുദാസിന്റെ ഗാനങ്ങളിലൂടെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ.
യേശുദാസ് എന്ന് പറയുന്ന ഒരു മഹാനായ ഗായകന്റെ ശബ്ദത്തിലൂടെ പി ഭാസ്കരൻ മാസ്റ്ററും വയലാർ രാമവർമ്മയും ONV സാറും ശ്രീകുമാരൻ തമ്പി സാറും യൂസഫ് അലി കേച്ചേരി ബിച്ചു തെരുമല് തുടങ്ങിയിട്ടുള്ള അന്നത്തെ ഗാന രചയിതാക്കൾ അതിനനുകൂലമായ സംഗീതവുമായിട്ട് ദേവരാജൻ മാസ്റ്റർ, MS ബാബുരാജ്, ദക്ഷിണാമൂർത്തിസ്വാമി, രാഘവൻ മാസ്റ്റർ, അർജുന മാസ്റ്റർ ഇവരുടെ ഈണത്തിലൂടെ യേശുദാസിന്റെ ശബ്ദത്തിലൂടെയാണ് ഇത് പുറത്തു വന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദം ശബ്ദത്തിലൂടെ അങ്ങനെ ദാസേട്ടന്റെ ശബ്ദത്തിലൂടെയാണ് നമ്മൾ ഈ മലയാളം ഉച്ചാരണത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്.
തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ മുൻകാലങ്ങളിലൊക്കെ സ്റ്റേജുകളിൽ പലതരം അവസരങ്ങളുണ്ട് കലാരൂപങ്ങൾ അവതരിപ്പിക്കാനും, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ സിനിമാക്കാരുടെയൊക്കെ ഇപ്പോൾ കാരിക്കേച്ചർ കൂടുതലായിട്ടും അവതരിപ്പിക്കാനും അതുപോലെ സിനിമകളിലൂടെയെല്ലാം. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടെ ഇത് പല ഗ്രൂപ്പുകളും തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ തങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ ആവുന്നത്?
എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ ഞാൻ അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയക്ക് അതിൻ്റെ തന്നെ ഗുണങ്ങളുണ്ട്, അതിലേറെ ദോഷങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തെറ്റായ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയ തരുന്നുണ്ട്. സോഷ്യൽ മീഡിയ അതിര് കടന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇരുട്ടത്തിരുന്നു കൊണ്ട് ആർക്കും ഏത് തരത്തിലുള്ള സ്വഭാവത്തെയും ക്യാരക്ടർ അസോസിയേഷനും ഒരു സ്ഥാപനത്തെ തകർക്കാനും ഒരു വ്യക്തിയെ തകർക്കാനും ഒരു പ്രസ്ഥാനത്തെ തകർക്കാനും ഒരാളെ തകർക്കാനും സോഷ്യൽ മീഡിയയിലെ ഏതെങ്കിലും ഇരുട്ടുമുറിയിലിരുന്ന ഏതെങ്കിലും പയ്യൻ ഒരു കമന്റ് എടുത്തിട്ടാ മതി. അപ്പൊ അതുകൊണ്ട് സോഷ്യൽ മീഡിയക്ക് അതിൻ്റെതായിട്ടുള്ള വലിയ ഗുണങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഓസ്ട്രേലിയയിലേക്ക് എനിക്കൊരു ഫോട്ടോ അയക്കണമെങ്കിൽ, ഒരു പേപ്പർ അയക്കണമെങ്കിൽ, ഒരു ഡോക്യുമെന്റ് അയക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ വളരെ ഗുണം ചെയ്യും.
പെട്ടെന്ന് അയക്കാൻ,
പെട്ടെന്നൊരു കാര്യം, ഒരു ഓഡിയോ അയക്കണമെങ്കിൽ പെട്ടെന്ന് പറ്റും. ഒരു വീഡിയോ എടുത്തിട്ട് എന്റെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാധിക്കും. സോഷ്യൽ മീഡിയ ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ കൂടുതലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് കാണുന്നു. അത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. എന്റെ ധർമ്മത്തിനൊന്നും, എന്റെ ധർമ്മത്തിന്റെ ഒരു അതൊന്നും സോഷ്യൽ മീഡിയ കൊണ്ട് ഞാൻ അതൊന്നും എനിക്കൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ അപ്പൊ സൃഷ്ടിക്കുന്നതാണ്.
പക്ഷെ പല ട്രോളുകളുടെ ഒക്കെ ഒരു അതിപ്രസരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. അത് ഏത് രീതിയിലാണ് മറ്റു മേഖലകളെയൊക്കെ ബാധിക്കുന്നത്?
ട്രോളുകളെയൊന്നും യാതൊരു താല്പര്യമില്ല. അതായത് ഇപ്പൊ ജയരാജ് വാര്യർ എന്ന് പറയുന്ന ആളെ കുറിച്ചൊരു ട്രോള് നാളെ ഒരു നല്ല നർമ്മം ഉള്ള ട്രോളുകളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. നല്ല നർമ്മം, ആരോഗ്യകരമായ നർമ്മങ്ങളൊക്കെ ട്രോളുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളും ഇഷ്ടപ്പെടും. പക്ഷെ ഇത് പലപ്പോഴും വളരെ മറ്റുള്ളവരെ എന്താ പറയുക, അതെ, അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു വിവരക്കേട്. മാത്രമല്ല ഈ ട്രോൾ ചെയ്യുന്ന ആളുകളൊന്നും പുറത്തു കാണാനില്ല. സോഷ്യൽ മീഡിയ എന്ന് ഞാൻ നല്ലത് മാത്രമേ സ്വീകരിക്കുള്ളൂ. ഇത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, സോഷ്യൽ മീഡിയ എന്ന് ഞാൻ നല്ലതിനെ എല്ലാം സ്വീകരിക്കും. സോഷ്യൽ മീഡിയ വളരെ നല്ലതാണ്. സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന കമന്റുകളിലൊക്കെ കുറച്ചൊക്കെ അതിരി കിടക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയക്ക് എഡിറ്റർ ഇല്ല എന്നതാണ്. ഇപ്പൊ ഇവിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനോ മലയാളം വീക്കിലിക്കോ ദേശ ഭാഷാഭൂഷണിക്കോ
മലയാള
പത്രങ്ങൾക്കോ ഒക്കെ എഡിറ്റർ ഉള്ളത് കൊണ്ടാണ് ഇവിടെ വലിയ സാമൂഹ്യ പ്രശ്നങ്ങളില്ലാതെ ആൾക്കാർ വായിച്ചു പോകുന്നതും അതിന് ഇത്ര ആക്സെപ്റ്റൻസ് ഉള്ളതും സ്വീകാര്യത ഉള്ളതും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ആർക്കും എന്തും ചെയ്യാന്നുള്ള അവസ്ഥയാണ് ഇവിടെ.
അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എഡിറ്ററിന്റെ ഒരു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ആവശ്യമാണെന്നാണോ താങ്കളുടെ ഒരു അഭിപ്രായം? അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ?
താങ്കളുടെ അഭിപ്രായം എന്താ? വാട്ട് ഇസ്
വാട്ട്? തീർച്ചയായിട്ടും വേണം. പക്ഷെ അപ്പോൾ പൊതുജനത്തിന്റെ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് ഒക്കെ അതിന്റെ അകത്ത് വലിയ ഇഷ്യൂസ് ആണല്ലോ. ഇപ്പോ
പൊതുജനത്തിന്റെ എന്ത്, പൊതുജനം എന്ന് പറയുന്ന ഈ ജനത്തിന് എല്ലാം ഫ്രീഡം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ നാട് നിലനിൽക്കുക? നിങ്ങൾക്കെതിരെ, നിങ്ങൾ ഈ റേഡിയോ നടത്തുന്നു, നിങ്ങൾക്കെതിരെ ഒരു 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 നിങ്ങളുമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു വൈരാഗ്യം നിങ്ങളോട് തോന്നുന്നു. ആ വൈരാഗ്യം തോന്നിപ്പിച്ച് അടുത്ത സെക്കൻഡിൽ അവൻ നിങ്ങളെ കുറിച്ച് മോശമായ ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് സത്യസന്ധമായിരിക്കണമെന്നില്ല, ഒരിക്കലും സത്യസന്ധമാവില്ല. നിങ്ങളുമായി പിണങ്ങിപ്പിരിഞ്ഞൊരാൾ നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ, നിങ്ങളുടെ റേഡിയോക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ജനാണ് ഇവിടെ.
അത് ശരിയാണ്, സോഷ്യൽ മീഡിയയ്ക്ക് പല ദോഷങ്ങളും ഉണ്ട്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിവരയിട്ട് പറഞ്ഞ പോലെ വളരെയധികം ഗുണങ്ങളും ഉണ്ട്.
60% ഗുണവും 40% ദോഷവും, അതാണ് എന്റെ ഒരു കൺക്ലൂഷൻ.
ഓക്കെ ജയരാജ്, ഇനി കുറച്ച് നമ്മൾ വളരെ ഗൗരവമായ വിഷയം സംസാരിച്ചു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, റേഡിയോയിൽ കൂടിയാണെങ്കിലും ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ അവതരിപ്പിക്കാൻ സാധിക്കും? അപ്പൊ ഈ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി. എ കെ ആന്റണിയാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഞാൻ.
ഓസ്ട്രേലിയൻ ശ്രോതാക്കൾ എന്തായാലും അസോസിയേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ പരിപാടിക്ക് വരണം. അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ പരിപാടിക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്, വരണം. അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിലേക്ക് ഒരിക്കലും ചവിട്ടിത്താഴ്ത്തപ്പെടാത്ത മഹാബലിയായി ഞാൻ വരും, ഞാൻ വരും, ഞാൻ വരും എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായില്ലേ?
തീർച്ചയായിട്ടും നമ്മുടെ വി എസ് അച്യുതാനന്ദനെയാണല്ലോ താങ്കൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചത്.
അതായത് മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ ഓണാഘോഷിച്ച് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. ഇപ്പൊ വലിയ പ്രത്യേകിച്ച് ഡൽഹിയിൽ വലിയ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും, ഐ എം ഹിയർ ബൈ വെൽക്കം യു ഓൾ, എല്ലാവരെയും എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അശ്മാംശു.
അവിടെ ഭംഗിയായി വീണ്ടും എ കെ ആന്റണിയെയും അവതരിപ്പിച്ചു. വളരെയധികം നന്ദി. വളരെ നന്ദി ശ്രീ ജയരാജ് വാര്യർ. എന്തായാലും ഇവിടെ മെൽബണിൽ എത്തുമ്പോൾ നേരിട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഇത്രയും നേരം സമയം ചെലവിട്ടതിന് വളരെയധികം നന്ദി.
അല്ല, നേരിട്ട് വരണം, നിങ്ങൾ റേഡിയോയ്ക്കൊക്കെ തിരുന്നാ പോരാ, നേരിട്ട് വന്ന് നിങ്ങളെ നിങ്ങളൊക്കെ ഇത് കാണണ്ടേ?
അതെ അതെ അതെ.
വളരെ നന്ദി, താങ്ക് യു വെരി മച്ച്.